Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
Your Sangalpam, Todayanada, Idu Mokshadhyaru. Yappo, Idu Mokshadhyaru, Marikanyalanganeerikyo. Adada, മോക്ഷാധ്യാരോപങ്ങൾ മോക്ഷത്തിന് തടസ്സമായിരിക്കില്ല. അതാണ് സൂര്യൻ സവിതാവ് ആകാശത്തിൽ പ്രകാശിച്ചിരിക്കുന്നു. കർമ്മയുഗങ്ങളാണ് അതിൻ്റെ കാഴ്ചയെ തടയുന്നത്. പക്ഷേ അതിൻ്റെ പ്രകാശത്തിന് എന്തെങ്കിലും ന്യൂനതയുണ്ടോ? അതിൻ്റെ പ്രകാശത്തിന് യാതൊരു ന്യൂനതയില്ല. അത് ഏകരൂപത്തിൽ തന്നെ പ്രകാശിച്ചിരിക്കുന്നു. അവിടെ കാർമേഘം വന്നിരിക്കും, കാർമേഘം മാറിയെന്നിരിക്കും. ആകാശം അസംഗമായി തന്നെ ഇരിക്കും. ആകാശത്തിൽ നീലിമ വന്നിരിക്കും, വന്നില്ലെന്നിരിക്കും. പ്രകാശമുണ്ടെങ്കിൽ നീലിമ കാണും, ഇല്ലെങ്കിൽ അത് കാണത്തില്ല. അവിടെ മേഘം വന്നിരിക്കും, വന്നില്ലെന്നിരിക്കും. ആകാശത്തിന്റെ സ്വഭാവത്തിന് മാറ്റം വരുന്നുണ്ട്. അപ്പൊ മേഘത്തിന്റെ വരവിലോ പോക്കിലോ ആകാശത്തിന് ഉത്കണ്ഠയില്ല. അത് മാത്രമല്ല, ആകാശം ഒരിക്കലും മേഘത്തിൽ നിന്ന് മോചിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മേഘം ഒഴിഞ്ഞു പോകണമെന്ന് ആകാശം ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട്? ആകാശത്തിന്റെ സ്വഭാവം തന്നെ അസംഗമാണ്. ആകാശത്തിന് മേഘം ബന്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആകാശത്തിന് മേഘത്തിൽ നിന്ന് മുക്തിയും ആവശ്യമില്ല. ബന്ധിച്ചാലേ മോക്ഷത്തിന്റെ ആവശ്യമാണ്. അതിന്റെ സ്വഭാവം എന്താണ്? അസംഗമാണ്. അതുപോലെ ആത്മസ്വഭാവം അസംഗമാണ്. അതുകൊണ്ട് ഈ സ്വസ്വരൂപത്തെ സംബന്ധിച്ചിടത്തോളം, നിത്യവിജ്ഞാന സ്വരൂപത്തെ സംബന്ധിച്ചിടത്തോളം ബന്ധവും മോക്ഷവും കേവലം അധ്യാരൂപമാണ്. അതാണ് ഇവിടെ പറഞ്ഞത്, ബന്ധ മോക്ഷാദി അധ്യാരൂപം. അപ്പോൾ മോക്ഷത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. മോക്ഷത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു. അങ്ങനെയിരിക്കെ മോക്ഷം അധ്യാരോപമാണെന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട്. അതിനെയാണ് ബന്ധം എന്ന് പറയുന്നത്. അതിനംഗീകരിക്കുന്നുള്ള ആ ബുദ്ധിമുട്ട്, അത് തന്നെയാണ് ബന്ധനം. അപ്പോൾ മോക്ഷമെന്ന് പറയുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ബന്ധനം തന്നെ എന്നാണ് ഇവിടെ ഭാഷ്യകാരം പറയുന്നത്. എന്റെ അഭിപ്രായം, നമ്മുടെ ഭാഷ്യകാരം പറഞ്ഞു, സുഖ ദുഃഖ ബന്ധ മോക്ഷാദി അധ്യാരോപോ ലോകസ്യ. ഇപ്പോൾ തത്വമസിയുടെയും മറ്റും പ്രയോജനം എന്താ? ഈ ബന്ധ മോക്ഷാധ്യാരോപത്തെ മാറ്റുക. പ്രകാശം വന്നാൽ പിന്നെ അവിടെ ഇരുട്ടില്ല, ഇരുട്ടിനവിടെ ഇല്ല. എന്നാലും നമ്മൾ പ്രകാശം കണ്ടുകൊണ്ടിരിക്കുകയെ അവിടെ ഇരുട്ടം കൽപ്പിച്ചാറുണ്ട്. അല്ലെങ്കിൽ പ്രകാശത്തെ തന്നെ ഒരാൾ പറയണം, ഇതെന്നെ സംബന്ധിച്ചിടത്തോളം ഇരുട്ടാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അതാണ് അധ്യാരം ലോകസ്യ. അതുകൊണ്ട് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണ്, യുക്തിക്ക് ബോധിക്കുന്ന ഒരു കാര്യമല്ല. ശ്രുതി പറയുന്നു, ശ്രവണം, തത്വമസി തുടങ്ങിയ മഹാവാക്യങ്ങളുടെ ശ്രവണം തന്നെ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നു. ആ ജ്ഞാനം തന്നെ ഒരുവനെ മുക്തനാക്കുന്നു. അത് സംഭവിക്കുന്നു എന്നാണ്. ഞാൻ ബന്ധത്തെയും മോക്ഷത്തെയും ആരോപിച്ചാലും നിത്യമുക്തനായി തന്നെ ഇരിക്കുന്നു. ആത്മാവിന്റെ മുക്തിയെ നശിപ്പിക്കുന്നതിന് ഈ ബന്ധമോക്ഷ കൽപ്പനകൾക്കൊന്നും ശേഷിയില്ല. അതാണ് പരമാർത്ഥം പറയുന്നു. അങ്ങനെ ഒരു പരമാർത്ഥത ബോധിപ്പിച്ചാൽ എന്താ അതിന്റെ ഫലം? അവിടെ ഈ ചിത്തവിക്ഷേപങ്ങൾ അടങ്ങണ്ടേ? മനസ്സിന് സമാധാനം വരണ്ടേ? ശാന്തി വരണ്ടേ? ദുഃഖം നിവൃത്തി സംഭവിക്കണ്ടേ എന്ന് വീണ്ടും ചോദിക്കും. അപ്പൊ ഇതിനെല്ലാം കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളാണ് തടസ്സമായിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അതിനുള്ള അധ്യാരോപം എന്ന് പറയുന്നത്, അതെല്ലാം പരമാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നു. നിത്യമുക്തമായ നിത്യവിജ്ഞാനത്തിൽ ഇതിങ്ങനെ ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. തത്വജ്ഞാനം എന്ന് പറയുന്ന അതാണ്. ആ ജ്ഞാനമാണ് ഈ ആരോപത്തെ നിവർത്തിപ്പിക്കുന്നത്. അപ്പോൾ ആ തത്വജ്ഞാനത്തിന് ശേഷം പിന്നെ ഒരു ബന്ധനമില്ല. വീണ്ടും ബന്ധനത്തെ ആരോപിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആ ബന്ധന അനുഭവം എന്ന് പറയുന്നത് എന്താണ്? കേവലം ആരോപം മാത്രമാണ്. അതാണ് അത് വാക്കുകൊണ്ട് പറഞ്ഞ് ഫലിപ്പിക്കുക പ്രയാസമുള്ള കാര്യമാണ്. തദപേക്ഷ തത്വമസി ആത്മാനമേവ അവേ ഇതി ആത്മ അവബോധ ഉപദേശേന ശ്രുതേഹ കേവലം അധ്യാരോപ അപോഹാർത്ഥ. ശ്രുതി എന്താണ് ശ്രമിക്കുന്നത്? ഈ അധ്യാരോപ അപോഹമാണ്. അല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ നമുക്കവിടെ ഒന്നും കൊണ്ട് തരുന്നില്ല. അവിടെ ഒരു വലിയ പ്രകാശത്തെ കൊണ്ടുവരുന്നില്ല, വലിയൊരു തത്വജ്ഞാനത്തെ കൊണ്ടുവരുന്നില്ല, എന്തെങ്കിലും വിദ്വത്വത്തെ അവിടെ തരുന്നില്ല, നമ്മുടെ കൽപ്പനയിലുള്ള ഒരു മോക്ഷത്തെയും അവിടെ തരുന്നില്ല. പിന്നെ എന്താണോ ഇതിപ്പോൾ നമ്മൾ കരുതുന്നത്, ഇതാണ് എന്റെ ബന്ധനം. ചിലരെ സംബന്ധിച്ച് ഈ ലൗകികമായ വിഷയങ്ങളാണ് ബന്ധനം, അതിനവർ ബന്ധനമായി കരുതുന്നു. ലൗകിക വിഷയങ്ങളിലുള്ള മനസ്സിന്റെ ആകർഷണം, ആകർഷകത്വം, കാമം, ക്രോധം, ഇതെല്ലാം ബന്ധനമായി കരുതുന്നു. അതിൽ നിന്നെല്ലാം മോചിക്കാൻ ആഗ്രഹിക്കുന്നു. അതാണ് നേരത്തെ പറഞ്ഞ സുഖദുഃഖ ബന്ധാരോ. ചിലർക്ക് ബന്ധമായിരിക്കുന്ന എന്താണോ ഈ തത്വജ്ഞാനം, മോക്ഷസങ്കല്പം, അതാണ് മോക്ഷാധ്യാരോപം എന്ന് പറയുന്നത്. ഇതെല്ലാം മറ്റു ചിലർക്ക് ബന്ധനമായിരിക്കുന്നു. ചിലരെ സംബന്ധിച്ചിടത്തോളം ഇന്ദ്രിയങ്ങളിലൂടെയുള്ള ഈ വിഷയഗ്രഹണം ബന്ധനമായിരിക്കുമ്പോൾ ചിലർക്ക് എന്താണ് തത്വഗ്രഹണം തന്നെ ബന്ധനമായിരിക്കുന്നു. ഇവിടെ പറയുന്നു ആ അധ്യാരോപം ഇനി അതാണ് ബന്ധനമായിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ഈ ജ്ഞാനം തന്നെയാണ് ഒരു ഭാരമായി അനുഭവപ്പെടുന്നതെങ്കിൽ അതിന്റെ അപോഹാർത്ഥം അതിനെ നിരാകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രുതി. അത് ശ്രുതി വ്യർത്ഥമല്ല, ശ്രുതി അതിനെ നിരാകരിക്കാൻ ശ്രമിക്കുന്നു, ശ്രവണത്തിലൂടെ അതിനെ സഹായിക്കുന്നു. അപ്പോൾ ശ്രവിച്ചതിന് ശേഷം പിന്നെ ബന്ധനം അതിനൊരു നിലയിലുണ്ട്. അത് നിലനിൽക്കാൻ യാതൊരു അവകാശമില്ല, കാരണം ശ്രുതി അതിന്റെ ധർമ്മത്തെ നിർവഹിച്ചു. അത് ഉപദേശിച്ചു കഴിഞ്ഞു എന്താണ് തത്വമസി. അപ്പോൾ അവൻ ബോധിച്ചു എന്താണ്? തനതാണോ, തന്റെ വാസ്തവ സ്വരൂപം ഇന്നതാണോ, പിന്നെ അവിടെ ബന്ധനമില്ല. വീണ്ടും അവിടെ ബന്ധനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അത്? ഈ മോക്ഷാധ്യാരോപമാണ്. അങ്ങനെയാണ് മോക്ഷാധ്യാരോപം. അവിടെ പറയുന്നു എന്താണ്? എനിക്ക് ബോധിച്ച് വീണ്ടും ഞാൻ സംസാരത്തിനടിമയായി, വീണ്ടും ഞാൻ എൻ്റെ സങ്കല്പങ്ങൾക്ക് അടിമയായി. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? അവിടെ മോക്ഷാധ്യാരോപം നിലനിൽക്കുന്നു, മോക്ഷകൽപ്പനകൾ നിലനിൽക്കുന്നു. ആ കൽപ്പനകളിലൂടെ നമ്മൾ പലതും ഇച്ഛിക്കുന്നുണ്ട്. ആ കൽപ്പനകളിലൂടെയുള്ള മോക്ഷത്തെ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് സംഭവിക്കുന്നില്ല. ആ അധ്യാരോപത്തെ ആണ് ശ്രുതിയുടെ അല്ലെങ്കിൽ ശ്രവണയുടെ നിരാകരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇവിടെ ആഗന്തവുമായി വന്നു ചേരുന്നതായി നിങ്ങൾക്കെന്തെങ്കിലും തരാനായിട്ട് ശ്രുതിയുടെ കയ്യിലൊന്നുമില്ല. എന്തെങ്കിലും ഒന്ന് കൂട്ടിച്ചേർക്കാനായിട്ട് ഇവിടെ ശ്രുതിയുടെ കയ്യിലൊന്നുമില്ല. ശ്രുതി അതിനുവേണ്ടി ഒന്നും പറയുന്നില്ല, മറിച്ച് ആരോപ നിവൃത്തി മാത്രം. നേരത്തെ ചോദിച്ചു ഇതാർക്കാണ് ബന്ധം, ആർക്കാണ് ഈ മോക്ഷം, ആ മോക്ഷം എന്താണ്, തത്വജ്ഞാനം അതെങ്ങനെ സാധിക്കുന്നു, അതിനെല്ലാം ഉള്ള സമാധാനമാണ് ഇവിടെ പറയുന്നത്. അധ്യാരോപ നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ്. അല്ല, നിത്യവിജ്ഞാന സ്വരൂപനായിരിക്കുന്ന ഈ ശ്രോതാവിന് ഇനി മറ്റൊന്നും അവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇനിയൊരു മോക്ഷമെന്ന് പറയുന്നത് ആവശ്യമില്ല. അപ്പോൾ നമ്മൾക്ക് എവിടെയാണ് തകരാറ് പറ്റിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി തരിക മാത്രമേ ശ്രുതി ചെയ്യുന്നുള്ളൂ. ഇതിന് തടസ്സമായിരിക്കുന്നത് മുക്തിയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പമല്ലാതെ വേറൊന്നുമല്ല. ഒരജ്ഞനെ സംബന്ധിച്ചിടത്തോളം അവനെ സംബന്ധിച്ച് തടസ്സമൊന്നുമില്ല. ഈ ലോകം എങ്ങനെയോ അതവൻ അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സുഖവും ദുഃഖവും ജനനവും മരണവും എല്ലാം അവനും ഉള്ളതായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ പൂർണ്ണമായ സുഖദുഃഖങ്ങളെയും ബന്ധത്തെയും എല്ലാം സ്വീകരിച്ചിരിക്കുന്നു. അത് തത്വദൃഷ്ടിയിൽ നോക്കുമ്പോൾ അത് അതിൻ്റെ അധ്യാരവും. അതേസമയം തത്വശ്രവണം ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ മോക്ഷത്തെ ആരോപിക്കുന്നു. മോക്ഷത്തെ ആരോപിച്ചിട്ട് അവൻ നിരന്തരം ബന്ധത്തിൽ തന്നെ പോകുന്നു. തത്വത്തെ ബോധിച്ചാലും വീണ്ടും അതാണ് പറയുന്നത്, ഞാൻ തത്വത്തെ ശ്രവിച്ചു പക്ഷെ തത്വം മറന്നുപോയി, അല്ലെങ്കിൽ എനിക്ക് തത്വത്തിൽ തുടർന്നു നിൽക്കാൻ കഴിയുന്നില്ല, തത്വത്തിനെ എനിക്ക് പിന്തുടരാൻ കഴിയുന്നില്ല. ഈ പറയുന്നത് വാസ്തവത്തിൽ എന്താണോ അതാണ് ഇവിടെ ഇപ്പോൾ ഭാഷകാരൻ പറയുന്നത്. നിങ്ങൾ തത്വത്തിൽ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഈ തത്വത്തിൽ നിൽക്കുന്നതാണ് മോക്ഷം എന്ന് പറയുന്നു. തത്വത്തിൽ നിന്നും ഞാൻ വ്യതിചലിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താണോ തത്വത്തിൽ ഉള്ള ഒരു സ്ഥിരത, അതാണ് മോക്ഷം. ഇങ്ങനെ മോക്ഷത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, ആ സങ്കല്പങ്ങൾക്കനുസരിച്ചുകൂടെ കാര്യങ്ങൾ സംഭവിക്കുന്നു. നമ്മുടെ സങ്കല്പങ്ങൾക്കനുസരിച്ച് സംഭവിക്കുന്ന കഥ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വിശദീകരിച്ചല്ലെങ്കിലും നമ്മുടെ സങ്കല്പങ്ങൾക്കനുസരിച്ച് സംഭവിക്കുന്ന ഒരു മോക്ഷത്തെക്കുറിച്ചല്ല ഇവിടെ അദ്വൈതത്തിൽ പറയുന്നു, അല്ലെങ്കിൽ ഭാഷ്യകാരൻ പറയുന്നു, ശ്രുതി വെളിപ്പെടുത്തുന്ന അങ്ങനെയുള്ള ഒരു മോക്ഷത്തെക്കുറിച്ചല്ല. അങ്ങനെയുള്ള ഒരു മോക്ഷം ഒരിക്കലും നമ്മുടെ ഈ സങ്കല്പത്തിലൂടെ ഒരിക്കലും സാധ്യമാകത്തില്ല. നിങ്ങൾ ജീവിതകാലം മുഴുവൻ തത്വശ്രവണം ചെയ്യുക, ഈ ശ്രവണത്തെ ജീവിതാന്ത്യം വരെ ഒരു സാധനമായിട്ടെടുക്കുക, ഒരിക്കലും ഈ മോക്ഷാധ്യാരോപം മാറാതെ മുക്തിയില്ല. പിന്നീട് ഇത് മാത്രമേ തടസ്സമായിട്ടുള്ളൂ. എന്താണ് ഈ മോക്ഷ കൽപ്പനകൾ, മോക്ഷഭാവനകൾ ആത്യന്തികമായി അതിനെ നിവർത്തിപ്പിക്കുകയാണ് ഇത്. അതുകൊണ്ടാണ് ഈ തത്വജ്ഞാനത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്, ഇത് അനായാസമാണ്. എന്തുകൊണ്ട്? അത് സഹജമായതല്ല, അനായാസമാണ്. ഇവിടെ ഏതൊന്ന് സഹജമായിരിക്കുന്നു അത് അനായാസം. അപ്പോൾ ശ്രുതി അതാണ് ചെയ്യുന്നത്. വെളിച്ചം വരിക, ഇരുട്ട് നശിക്കുക, അതിൽ യത്നമില്ല. അവിടെ വെളിച്ചം വരിക, പിന്നീട് അവിടെ ഇരുട്ട് നശിപ്പിക്കുന്നതിന് വേണ്ടി മറ്റൊന്ന് ചെയ്യുക, അങ്ങനൊന്നും സംഭവിക്കുന്നില്ല. വെളിച്ചം വന്നാൽ ഇരുട്ട് നശിക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് സഹജം. അതുപോലെ ഈ തത്വശ്രവണത്തിൽ എന്താണോ സഹജമായി സംഭവിക്കുന്നത് അതാണ് മോക്ഷം. എന്താണോ നമ്മൾ സങ്കല്പിക്കുന്നത്, ഭാവന ചെയ്യുന്നത്, നമ്മുടെ മനസ്സ് കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്നത്, അതെല്ലാം ബന്ധനം, അധ്യാരോപം. അതിൻ്റെ നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് മോക്ഷത്തിന് ഒരേ ഒരു സ്വരൂപമേ ഉള്ളൂ. എന്താണോ നിത്യമുക്തം, അതാണ്. മറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് പ്രകാശയിഷ്യതി അങ്ങനെ ഒന്നില്ല. ഇത് പ്രകാശിപ്പിക്കുന്ന ഒന്നല്ല, സംഭവിപ്പിക്കുന്ന ഒന്നല്ല, അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല. നിങ്ങളത് പ്രതീക്ഷിച്ച ജീവിതകാലം മുഴുവൻ തപസ് ചെയ്യുക, സാധന അനുഷ്ഠിക്കുക, ശ്രവിക്കുക, അതൊരിക്കലും സംഭവിക്കത്തില്ല. എന്തുകൊണ്ട്? അവിടെ നിങ്ങൾ കാലത്തെ അപേക്ഷിക്കുന്നു. നാളെ ഒരു കാലത്ത് സംഭവിക്കും. ഇന്ന് ഞാൻ ശ്രവണം ചെയ്യും, നാളെ മനനം ചെയ്യും, മറ്റന്നാൾ നിധ്യാസനം ചെയ്യും, അതിൻ്റെ അടുത്ത ദിവസം മോക്ഷം. അങ്ങനെ സംഭവിക്കുന്ന ഒന്നല്ല. പിന്നെ ഈ സങ്കല്പങ്ങൾ, ഈ അധ്യാരോപങ്ങൾ, ഈ സങ്കല്പങ്ങൾ മോക്ഷത്തെ സംബന്ധിച്ചില്ലാതാകുന്ന, അത് തത്വശ്രവണത്തിൽ സംഭവിക്കുന്നതാണ്. അതാണ് സംഭവിക്കേണ്ടത് തത്വശ്രവണത്തിൽ. നിത്യമുക്തിയാണ് നിലനിൽക്കുന്നത്. അവിടെ രണ്ടാമതൊരു മുക്തിയുടെ ആവശ്യമില്ല, അത് സഹജമാണ്. ഇതങ്ങനെ ശ്രുതി ബോധിപ്പിക്കുന്നു. വീണ്ടും പിന്നെ അതിനെക്കുറിച്ച് എന്തിനു സങ്കല്പങ്ങളുണ്ടാകണം? നാളത്തെ ഒരു മോക്ഷത്തെക്കുറിച്ച് സങ്കല്പിച്ചിട്ട് ലാഭമൊന്നുമില്ല, അത് അതിന് തടസ്സമായിരിക്കത്തേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും ഒരു കാര്യമേ പറയാണ്, അതിനെ തിരിച്ചും മറിച്ചും പറയുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും പറയാനില്ല. പറയുന്നു, യഥാ സവിത അസോ പ്രകാശേതി ആത്മാനം ഇതി തത്വത്. സൂര്യൻ എന്ത് ചെയ്യുന്നു? സൂര്യൻ ആത്യന്തികമായി അതിനെയാണ് പ്രകാശിപ്പിക്കുന്നത് അല്ലേ. നമ്മൾ ധരിക്കുന്ന സൂര്യൻ ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുകയാണ്. ഇല്ല, ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ആരാണ്? ഈ സൂര്യനെയും ലോകത്തെയും കാണുന്നവനാണ്. അവനാണ് ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത്. സൂര്യൻ പ്രകാശിപ്പിക്കുന്നുണ്ട്. ഇല്ല, നിങ്ങൾ കണ്ടില്ലെങ്കിൽ സൂര്യൻ ആരാ പ്രകാശിപ്പിക്കാനും? ആരെയും പ്രകാശിപ്പിക്കുന്നു. പിന്നെ സൂര്യൻ ആത്യന്തികമായി ചെയ്യുന്ന എന്താണ്? അത് സ്വയം പ്രകാശിച്ചുകൊണ്ട് തന്നെ നയിക്കുന്നു. അതുപോലെ ഈ ആത്മാവ് സദാ നിത്യമുക്തനായി തന്നെ ഇരിക്കുന്നു. അതാണ് നിത്യ വിജ്ഞാന സ്വരൂപനെന്ന് പറയുന്നത്. പക്ഷെ അവിടെ നിന്ന് മാറി നിന്ന് രണ്ടാമതൊരാണ്. അതാണ് ജീവഭാവം എന്ന് പറയുന്നത്. ആ ജീവഭാവത്തിൽ നിന്നുകൊണ്ട് കാണുന്ന എന്താണോ ഈ ആത്മാവിന്റെ പ്രകാശം കൊണ്ട് ഈ ലോകം മുഴുവൻ പ്രകാശിക്കുന്നതായിട്ട്, തന്റെ മനസ്സ് പ്രകാശിക്കുന്നു, ഇന്ദ്രിയങ്ങൾ പ്രകാശിക്കുന്നു, ഈ ശരീരം പ്രകാശിക്കുന്നു, ഈ ലോകം മുഴുവൻ പ്രകാശിക്കുന്നു, അവിടെ ബന്ധം പ്രകാശിക്കുന്നു, മോക്ഷം പ്രകാശിക്കുന്നു. ഇതൊക്കെ ആർക്കാ പ്രകാശിക്കുന്നത്? ആത്മാവിനല്ല, അത് സ്വയം പ്രകാശിച്ചിരിക്കുകയാണ്. ഈ ബന്ധമോക്ഷങ്ങളൊക്കെ പ്രകാശിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, മൂന്ന് പേരെ കുറിച്ച്, തൃത്വത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ആരാണോ ഈ ഭ്രാന്തി ഉണ്ടാക്കുന്നത്? രജ്ജുവിൽ സർപ്പത്തെ കാണുന്നവർ. രജ്ജുവിൽ സർപ്പത്തെ രജ്ജു കാണുന്നില്ല. മരുഭൂമിയിൽ മരീചികയും മരുഭൂമി കാണുന്നില്ല. അതെല്ലാം കാണുന്നവരുത്തുണ്ട്. അവൻ മാറിയുന്നതൊക്കെ കാണിക്കുകയാണ്. അത് മരുഭൂമിയുടെ തകരാറല്ല, മരീചികയുടെ തകരാറല്ല, കാണുന്നവന്റെ തകരാറാണ്. അതുപോലെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബന്ധമോക്ഷത്തെ കാണുന്ന ഒരു ബോധാത്മാവുണ്ട്. ബന്ധമോക്ഷങ്ങൾ കഥീതനായി നിത്യമുക്തനായിരിക്കുന്ന ബോധാത്മാവുണ്ട്. ആ നിത്യമുക്തനായിരിക്കുന്ന ബോധാത്മാവിൽ അത് ആദിത്യസേനെ പോലെ അത് പ്രകാശിക്കണമെന്നിനെയും പ്രകാശിപ്പിക്കുന്നില്ല. പക്ഷെ അവിടെ അതിനെ മാറി നിന്ന് ബന്ധിപ്പിക്കുകയും മോചിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട്. അവിടെയാണ് ഈ ബന്ധമോക്ഷങ്ങൾ നടക്കുന്നത്. അതാണ് അധ്യാരോപം. അതിന്റെ നിവൃത്തിയാണ് ശ്രുതി ഉപദേശിക്കുന്നത്. തദ്വത് ബോധ അബോധ കർത്തൃത്വം ച നിത്യബോധാത്മനി എന്ന് പറയുന്നു. ബോധാബോധ കർത്തൃത്വം അതവിടെ ഈ നിത്യബോധാത്മാവ് അതാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ നിത്യമുക്തനിൽ മുക്തിയെ സൃഷ്ടിക്കുന്നു. അതിന് ശ്രമിച്ച് നടക്കാതിരുന്നിട്ട് നമ്മൾ പഴിപറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മളെന്താ ചെയ്യുന്നത്? നിത്യമുക്തനായിരിക്കുന്ന ആത്മാവിൽ നമ്മൾ മുക്തിയെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു, മുക്തിയെ ഭാവന ചെയ്യുന്നു. ബോധാബോധ കർത്തൃത്വം അവിടെ കൊണ്ടുവരുന്നു, പറയുന്നു ഞാൻ അജ്ഞനാണ്, എനിക്ക് മോചിക്കണം, എനിക്ക് ബന്ധനത്തിൽ നിന്ന് മോചിക്കണം, ഈ ദുസ്സഹമാണ്, ഈ സ്വദുഃഖങ്ങൾ സഹിക്കാൻ വയ്യ. ഇതവിടെ നിത്യബോധാത്മാവ്, അവിടെ ബോധാബോധ കർത്തൃത്വം, ആ കർത്തൃത്വ സങ്കല്പങ്ങൾ ഇതാണ്. ഇതാണ് അധ്യാരവും. ഇത് നിവർത്തിക്കുകയാണ്. ഇതവിടെ ഇല്ല, ഇത് തന്നിലില്ല എന്നാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. അത് ബോധിച്ചിട്ട് വീണ്ടും അതെന്നെ ബന്ധിക്കുന്നുവെന്ന് സങ്കല്പിച്ച, വീണ്ടും എനിക്കൊരു മോക്ഷം വേണം നേടണമെന്ന് സങ്കല്പിച്ച ആ സങ്കല്പങ്ങളുടെ ആധ്യാരോപത്തിന്റെ നിവൃത്തി സംഭവിച്ചിട്ടും വീണ്ടും അത് സങ്കല്പിക്കുക എന്ന് പറഞ്ഞാൽ ശ്രുതി അതിനാണ് ശ്രമിക്കുന്നത്. ശ്രുതി എന്തിനു വേണ്ടിയാണ് ശ്രമിച്ചത്? അത് ഫലവത്തായില്ല എന്നേ അതിനർത്ഥമുള്ളൂ. അതുകൊണ്ട് പറയുന്നു നിത്യബോധാത്മാവിൽ ബോധാബോധ കർത്തൃത്വം സംഭവിക്കുന്നു. അതാണ് ബന്ധമോക്ഷങ്ങൾ. അതിനപ്പുറം നമ്മുടെ സങ്കല്പത്തിലുള്ള ബന്ധത്തെക്കുറിച്ച് സംശയമില്ല, നമ്മുടെ അനുഭവത്തിലുള്ളതാണ് തീർച്ചയായും. എങ്ങനെയാണ് ബന്ധം നമ്മുടെ അനുഭവത്തിലുള്ളത്? അതിനേക്കാൾ സഹജമായിരിക്കുന്ന ഒന്നാണ് മോക്ഷം എന്നാണ് പറയുന്നത്. അതും അനുഭവത്തിലുള്ളത് തന്നെ, അത് സഹജമായിരിക്കുന്നതാണ്. ആദിത്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതിന് സഹജമായിരിക്കുന്നത്? അന്ധകാരമല്ല, വെളിച്ചമാണ്. ആദിത്യന് ഇരുട്ട് സഹജമെന്ന് പറയാൻ പറ്റും. ബന്ധം ബന്ധന സഹജമല്ല, മറിച്ച് വെളിച്ചമാണ് സഹജമായിരിക്കുന്നത്, മുക്തിയാണ് സഹജമായിരിക്കുന്നത്. ഇപ്പോൾ ഒരാൾ പറയുന്നു, എനിക്ക് തത്വബോധമുണ്ടായി, പക്ഷേ ബോധം മറയുന്നു, വീണ്ടും ഞാൻ ബന്ധനസ്ഥനാകുന്നു എന്നെല്ലാം പറയുന്ന എന്താണ് ഇത്? ആദിത്യനും ഇരുട്ടിനെ ആരോപിക്കുന്നതാണ്. അതാണ് ആദിത്യന്റെ ഉദാഹരണം പറഞ്ഞത്. നിത്യബോധാത്മനി തസ്മാ, അതുകൊണ്ട് പറയുന്നു പഞ്ചദേവ തദ്വിദിതാത് അതോ അവിദിതാത്, അത് ജ്ഞാനങ്ങൾക്കപ്പുറമാണ് എന്ന് പറഞ്ഞു. സ്വസ്വരൂപം നിത്യമുക്തമാണെന്നാണ് അതിനെ ബോധിപ്പിക്കുന്നത് ശ്രുതി. അത് അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് വാക്കിൽ പറഞ്ഞാൽ വിശേഷം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് അത്രയും വിശദമായിട്ട് ഭാഷ്യകാരൻ വിശദീകരിച്ചു. ഇനി പറയുന്നു തസ്മാത് അന്യ അവിദിത അന്യദൈവ വിദിത അതോ അവിദിത അധി. അത് പറയുന്നു അധിശബ്ദശ്ച അന്യ, അടുത്തെ അധി എന്ന് പറഞ്ഞാൽ അന്യം എന്നുള്ളത് അർത്ഥത്തിന് അങ്ങനെ പറയാൻ കാരണം അധിശബ്ദത്തിന് ഉപരി എന്നുള്ള അർത്ഥമാണ് ഇവിടെ അധി, അന്യം എന്നുള്ള അർത്ഥത്തിനാണ്. യഥവാ യഥി യസ്യ അധി തത്തതോ അന്യൻ, അധിശബ്ദത്തിന് ലക്ഷണാർത്ഥത്തെ സ്വീകരിക്കുക, അല്ലെങ്കിൽ അതിന് വ്യുത്പത്തി പറയാം, അതനുസരിച്ചും പറയാം. എന്താണ് യസ്യ അധി തത്തതോ അന്യൻ, ഏതാണോ അധി ഉപരിയായിരിക്കുന്നത് അത് അന്യമാണ്. സാമർഥ്യ യഥാ അധി ഭൃത്യാധീനം രാജ, ഭൃത്യാധീനം അധിരാജ എന്ന് പറഞ്ഞാൽ ഭൃത്യാദികൾക്ക് അന്യനാണ് രാജാവ്, അതിന്റെ കൂട്ടത്തിലുള്ളതല്ല, അന്യനാണ് എന്ന് പറയുന്നത് പോലെ അവ്യക്തമേവ അവിദിതം തതോ അന്യൻ. വിദിതം അത് അറിയാം, അറിയപ്പെട്ടത്. അവിദിതം എന്ന് പറയുമ്പോൾ ശരിക്കും ഇവിടുത്തെ ബോധാബോധം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന നമ്മുടെ അറിവും അറിവില്ലായ്മയുമാണ്, അതല്ല. പരമമായ ഒരു അറിവില്ലായ്മയുണ്ട്, അവ്യക്തം. അവ്യക്ത വ്യക്ത സർവഗീതയിൽ നമ്മൾ പഠിച്ചത് ആ അവ്യക്തത്തിനും അപ്പുറം, അല്ലെങ്കിൽ ഇതറിയപ്പെടാത്തതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ധരിച്ചു നമ്മുടെ അന്ധകാരമാണ്, നമ്മുടെ അറിവില്ലായ്മയാണ്. അതിനല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അറിവും അറിവില്ലായ്മയും അറിവിൽ അന്തർഭവിച്ചിരിക്കുന്നു. നമ്മുടെ അറിവിനോട് ചേർന്നിരിക്കുന്നതാണ് നമ്മുടെ അറിവില്ലായ്മ. വേറെ തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ അറിവില്ലായ്മയും നമ്മുടെ അറിവിന്റെ വിഷയമാണ്. ഞാൻ പറയുന്നു എനിക്ക് ഇന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാം, എന്നിട്ട് ഞാൻ പറയുന്നു എനിക്ക് ഇന്ന കാര്യങ്ങളെക്കുറിച്ച് അറിവില്ല. ഇത് രണ്ടും അറിവിന്റെ രണ്ട് കോടികളാണ് ഭാഷകാരൻ ഇതിന്റെ ഉദ്ദേശിക്കുന്നത്. അറിയപ്പെടാത്തതെന്ന് പറയുമ്പോൾ അവ്യക്തത്തെ, അവ്യക്തം എന്ന് പറയുമ്പോൾ എന്താണ്? അതാണ് നിർവചനീയം. അതിനെക്കുറിച്ച് നമുക്ക് അറിയാം അറിയില്ല എന്ന് പറയാൻ വയ്യ. അറിയാം അറിയില്ല എന്ന് പറയുന്ന ദ്വൈത വ്യവഹാരത്തിനപ്പുറം നിൽക്കുന്നതാണ് അവ്യക്തം. ഉദാഹരണം സുഷുപ്തിയിൽ, സുഷുപ്തിയിൽ അറിവോ അറിവില്ലായ്മയോ അല്ല, ഉണ്ട് ഇല്ല എന്ന് പറയുന്ന അദ്വൈതം അവിടെ ഇല്ല, മറിച്ച് എന്താണോ അത് അവ്യക്തമാണ്. രണ്ടും രണ്ടാണ്, അറിവില്ലായ്മ എന്ന് പറയുന്ന പേര്, അവ്യക്തം എന്ന് പറയുന്ന പേര്. അറിവില്ലായ്മയിൽ നമുക്ക് വ്യവഹരിക്കാം, ഉണ്ട് ഇല്ല എന്ന് വ്യവഹരിക്കാം. അതുകൊണ്ടാണ് പറയുന്നത് എന്നെ കുറിച്ചുള്ള അറിവില്ലായ്മ എനിക്കുണ്ട് എന്ന് പറയുന്നു. അല്ലെങ്കിൽ പറയുന്നു ഇന്ന വിഷയത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ എനിക്കില്ല, ഉണ്ട് ഇല്ല, അസ്ഥി നാസ്തി എന്ന് വിവരിക്കാൻ കഴിയുന്ന തലമാണ് ഈ അറിവിന്റെയും അറിവില്ലായ്മയുടെയും തലം. അങ്ങനെ ഒരു വ്യവഹാരം അസാധ്യമായ തലമാണ് അവ്യക്തം. അവ്യക്തത്തെ സംബന്ധിച്ച് നമുക്കുണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ വയ്യ. അതിനെക്കുറിച്ച് നമ്മളൊരു വിവാദത്തിന് വരുമ്പോഴല്ലേ അത് അബദ്ധമായി. അതുകൊണ്ടാണ് സുഷുപ്തിയിൽ അജ്ഞാനമുണ്ട്, സുഷുപ്തിയിൽ അജ്ഞാനമില്ല എന്നൊക്കെ പറഞ്ഞ് അറിവില്ലാത്തവർ വിവദിക്കുന്നത്. എന്തുകൊണ്ട്? അവ്യക്തത്തിൽ വിവാദം സാധ്യമല്ല. ഉണ്ടില്ല എന്നുള്ള അനുഭവത്തിന് അതീതമാണ്. അങ്ങനെ ഒരു നിലയുണ്ട്. സ്വാനുഭവത്തിൽ സദാ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നില അവ്യക്തമാണോ അനിർവചനീയമായിരിക്കുന്നു. അതുകൊണ്ടാണ് അതിന് അനിർവചനീയം. അനിർവചനീയം എന്ന് പറഞ്ഞാൽ എന്താണ്? നിർവചിക്കാൻ അസാധ്യമായത്. നിർവചനം എങ്ങനെയാണ് സംഭവിക്കുന്നത്? സത്ത് അസത്ത്. അനുവചനീയം എന്ന് പറഞ്ഞാൽ പറയാൻ കഴിയാത്ത എന്നുള്ള അർത്ഥത്തിലല്ല. വചനീയം എന്ന് പറഞ്ഞാൽ പറയാൻ കഴിയാത്ത, വചനീയം വചിക്കത്തക്കത്, വക്തവ്യം ഇവിടെ നിന്നല്ല.